Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇവിടെ എന്താണ്? രണ്ട് വസ്തുക്കളുണ്ട്, കണ്ണാടിയുണ്ട്, അതിനെ ഉരസുന്നതിനുള്ള പൗഡറുണ്ട്, ഉരസാൻ ഒരാളുണ്ട്. അപ്പോ ഉരസുമ്പോ അതിൽ ക്രിയ സംഭവിക്കുന്നു, പ്രവൃത്തി സംഭവിക്കുന്നു. അപ്പോ അത് തെളിഞ്ഞു വരുന്നു. ഇവിടെ ഏകമായിരിക്കുന്ന ആത്മാവിൽ എന്ത് ക്രിയ സംഭവിക്കും? അത് നിഷ്ക്രിയമാണ്, ക്രിയാരഹിതമാണ്, ചലനരഹിതമാണ് ആത്മാവ്. ഒരു വസ്തുവിൽ ചലനം വരുന്ന എന്തിനു വേണ്ടിയാണ് ചലനം വേണ്ടി വരുന്നത്? സംയോഗം അല്ലെങ്കിൽ വിയോഗം. അതിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നത് വിയോഗം, മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന സംയോഗം. അപ്പൊ സംയോഗത്തിനും വിയോഗത്തിനുമായിട്ടാണ് ഒരു വസ്തുവിൽ ക്രിയ ആവശ്യമായി വരുന്നത്, ഒരിടത്തു നിന്ന് മാറുന്നതിന് അല്ലെങ്കിൽ വേറൊരിടത്ത് എത്തിച്ചേരുന്നതിന്. അപ്പൊ ക്രിയയുടെ ഫലമായി ഒരു വസ്തു സംഭവിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് സംയോഗം വിയോഗം. അണുവിലായാലും ശരി, എവിടെയെങ്കിലും ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സ്ഥാനഭ്രംശം വരുന്നു. ആ സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു സ്ഥലത്ത് നിന്നുള്ള വിയോഗം, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്കുള്ള എത്തിച്ചേരൽ. ആത്മാവിൽ ക്രിയ ഇരിക്കത്തില്ല. എന്തുകൊണ്ട്? ആത്മാവ് സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായിരിക്കുമ്പോൾ അതിന് പോകുന്നതിന് ദേശമില്ല, ഒരു സ്ഥലത്ത് നിന്ന് മാറാൻ കഴിയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു സ്ഥലമില്ല, ആത്മാവിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് അതിന് എത്തിച്ചേരേണ്ട കാര്യമില്ല. കാരണം ആത്മാവിൽ നിന്ന് അന്യമായി എത്തിച്ചേരാൻ ഒരു സ്ഥലമില്ല. ദേശകാലങ്ങളെല്ലാം എന്താണ്? അതിൽ കൽപ്പിതമാണ്, അതിന്റെ കാര്യമാണ്. അതിനെ ആശ്രയിച്ചല്ല മറ്റു വസ്തുക്കളെപ്പോലെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ക്രിയയുടെ പ്രവൃത്തിയുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ക്രിയ ആശ്രയിത്വ അനുപത്തി, ആത്മാവിൽ ക്രിയ ഉണ്ട് എന്നുള്ളതിന് യാതൊരു യുക്തിയുമില്ല. എന്തുകൊണ്ട്? ആത്മാവ് വിഭുവാണ്, സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായ ഒന്നിൽ ക്രിയയുടെ ആവശ്യം ഒരിക്കലും ഉണ്ടാകുന്നില്ല, അതിൽ ക്രിയ നിലനിൽക്കത്തില്ല എന്നർത്ഥം. മാത്രമല്ല, എന്താണ്? യഥാശ്രയ ക്രിയ തം അവികുർവതി നൈവ ആത്മാനം ലഭതേ. യഥാശ്രയ ക്രിയ, ഒരു വസ്തുവിൽ ക്രിയ ഉണ്ടാവുകയാണെങ്കിൽ തം അവികുർവതി, അതിനെ വികാരപ്പെടുത്താതെ, അതിൽ പരിണാമങ്ങൾ ഉണ്ടാക്കാതെ നൈവ ആത്മാനം ലഭതേ, അതുണ്ടാകുന്നില്ല. നൈവ ആത്മാനം ലഭതേ, അതിന് സ്ഥിതി ഉണ്ടാകുന്നില്ല, അതുണ്ടാകുന്നില്ല എന്നർത്ഥം. ഏതെങ്കിലും ഒരു വസ്തുവിൽ ക്രിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വസ്തുവിന് ഒരു വികാരം ഉണ്ടാക്കാതെ ആ ക്രിയ അതിൽ നിലനിൽക്കത്തില്ല, ക്രിയ അവിടെ ഉണ്ടാകത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് എന്താണ്? ആത്മാവിൽ ഒരു ക്രിയ ഉണ്ടാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവിനെ അത് വികാരപ്പെടുത്തും, ആത്മാവിൽ അത് വികാരം ഉണ്ടാക്കും. പക്ഷെ ആത്മാവ് നിർവികാരിയാണ്, അതിൽ ഒരു തരത്തിലുള്ള വികാരങ്ങളും ഇല്ല, ഒരു തരത്തിലുള്ള പരിണാമങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരിക്കലും ക്രിയ ഉണ്ടാകത്തില്ല എന്നർത്ഥം. യദി ആത്മാ ക്രിയ വിക്രിയേത അനിത്യത്വം ആത്മന പ്രസജ്ജീത പറയുന്നു. ആത്മാവിനും ക്രിയയുണ്ട്, അതിന് വികാരം വരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവ് അനിത്യമാവും. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ക്രിയ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ പ്രവൃത്തി കൊണ്ട് നശിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ആത്മാവിൽ എന്തെങ്കിലും പ്രവൃത്തി ക്രിയ ഉണ്ടാകുന്നുവെന്ന് കൽപ്പിച്ചാൽ ആത്മാവും ഈ പ്രാപഞ്ചിക വസ്തുക്കളെ പോലെ അനിത്യമാണെന്ന് വരും. ആണ് ഏത് ആത്മാ ക്രിയ വിക്രിയത, ആത്മാവ് ക്രിയ കൊണ്ട് വികാരപ്പെടുകയാണെങ്കിൽ അനിത്യത്വം ആത്മന പ്രസജ്ജീയത, ആത്മാവും അനിത്യമാണെന്ന് വരും. അവികാര്യോയമുച്യതേ ഇതി ചൈവമാദീനി വാക്യാനി ബാധ്യരൻ. ശ്രുതി എന്ന് പറയുന്ന എന്താണ്? അവികാര്യോയമുച്യതേ, ഇത് വികാര്യമല്ല, വികാരപ്പെടുന്ന ഒന്നല്ല. വികാരപ്പെടണമെങ്കിൽ ക്രിയ ഉണ്ടായിരിക്കണം. ഒരു ക്രിയയ്ക്കും വിധേയമായി വിഷയമായി വികാരപ്പെടുന്ന ഒന്നല്ല എന്ന് പറയുന്നുണ്ട്. അവികാര്യോ അയമുച്യതേ എന്ന് പറയുന്നുണ്ട്. ഇതി ചൈവമാദീനി വാക്യാനി, ഇങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം എന്താണ്? ബാധ്യരൻ, ബാധിക്കപ്പെടും, എല്ലാം അർത്ഥശൂന്യമായി തീരും. സച്ച അനിഷ്ടം, അത് ഇഷ്ടമായൊരു കാര്യമല്ല എന്നർത്ഥം. ആത്മാവ് നശിക്കുന്നു എന്ന് പറയുന്നത് ആർക്കും സമ്മതമായ കാര്യമല്ല. തസ്മാത് ന സ്വാശ്രയ ക്രിയ ആത്മന സംഭവതി. അതുകൊണ്ട് എന്താണ്? ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ക്രിയ എന്നൊന്നും ആത്മാവിനെ സംബന്ധിച്ച് സാധ്യമല്ല. ആത്മാവിൽ ക്രിയയിരിക്കുന്നു എന്ന് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. ആത്മാവിൽ യാതൊരു തരത്തിലുള്ള ക്രിയകളുമില്ല, യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും കർമ്മവും ആത്മാവിനില്ല. സ്വാശ്രയ ക്രിയ, തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ക്രിയ ആത്മാവിൽ ഉണ്ടാകത്തില്ല. അന്യ ആശ്രയാസ്തു ക്രിയായ അവിഷയത്വ ന തയാ ആത്മാ സംസ്ക്രിയതേ. പറയുന്നു, ഇനി ആത്മാവിൽ ക്രിയയൊന്നും വേണ്ട, ഈ ശരീരത്തിലുണ്ടെങ്കിലോ ക്രിയ, ഈ ശരീരത്തിലുള്ള ക്രിയകൾ കൊണ്ട് ആത്മാവിൽ സംസ്കാരം ഉണ്ടാകുന്നു എന്ന് വന്നാലോ, അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. മാനസികമായ ക്രിയയാണ് ധ്യാനം, വൃത്തികാരന്റെ മതമനുസരിച്ച്. അപ്പോൾ മാനസികമായ ക്രിയയാകുന്ന ധ്യാനം കൊണ്ട് ആത്മാവിനെ സംസ്കരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാലോ, കാരണം മനസ്സിലിരിക്കുന്നതാണ് ആ ക്രിയ. ധ്യാനം എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നു? മനസ്സിൽ. മനസ്സെന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് അന്യമായ ഒരു വസ്തുവാണ്. ആ മനസ്സിലിരിക്കുന്ന ക്രിയകൾ കൊണ്ട് നമ്മൾ ആത്മാവിനെ സംസ്കരിക്കുകയാണ്, ശുദ്ധമാക്കുകയാണ്, ആത്മാവിന്റെ ദോഷങ്ങളെ വാസനകളെ എല്ലാം ഇല്ലാതാക്കുന്നു എന്നാണ് വൃത്തികാരൻ പറയുന്നു. പറയുന്നു അതും ഒരിക്കലും സാധ്യമല്ല. അന്യ ആശ്രയായാസ്തു ക്രിയായാഹ, മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്ന ക്രിയയുടെ അവിഷയത്വം അത്, ആത്മാവ് ഒരിക്കലും അതിന് വിഷയമാകത്തില്ല. മറ്റ് ശരീരത്തിലോ മനസ്സിലോ ഇരിക്കുന്ന ക്രിയയുടെ ഫലം ഒരിക്കലും ആത്മാവിൽ വരത്തില്ല. ഇന്ന തയാ ആത്മാ സംസ്കൃതി, ഇതൊന്നും കൊണ്ട് ആത്മാവിനെ ഒരിക്കലും സംസ്കരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിന് സമാനം പറയുന്നു, അങ്ങനെയല്ലല്ലോ നനു ദേഹ ആശ്രയ സ്നാന ആചമന യജ്ഞോപവീതാദിക്കയ ക്രിയയാ ദേഹി സംസ്ക്രിയമാണോ ദൃഷ്ട. പറയുന്നു ദേഹത്തിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് സ്നാനം, കുളിക്കുക, ആചമനം, യജ്ഞോപവീതം തുടങ്ങി. ആചമനം ചെയ്യുക, ജലമെടുത്ത് അതിന്റെ വിധിപ്രകാരം ജലമെടുത്ത് കുടിക്കുക, അതാണ് ആചമനം. യജ്ഞോപവീതം ധരിക്കുക, ഉപനയനത്തിന്റെയും മറ്റും ഭാഗമായിട്ട് ഇത്തരം ക്രിയകളെല്ലാം നടക്കുന്നുണ്ടല്ലോ. സ്നാന ആചമന യജ്ഞോപവീതാദികയ ക്രിയ, ഇതെല്ലാം ആത്മാവിന്റെ ശുദ്ധിക്ക് വേണ്ടി ശാസ്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്നതാണല്ലോ ഈ ക്രിയകളെല്ലാം. ഇതെല്ലാം നടക്കുന്നവിടെ വെള്ളമെടുത്ത് കുടിക്കുന്നത് കൈകൊണ്ട്, വായുകൊണ്ട് കുടിക്കുന്നത് ശരീരത്തിലാണ് നടക്കുന്നത്. സ്നാനം ശരീരത്തിൽ നടക്കുന്നു, യജ്ഞോപവീതം ശരീരത്തിലാണ് കൂണുന്നൂൽ ധരിക്കുന്നത്. ഈ പ്രവൃത്തികളെല്ലാം കൊണ്ട് എന്താണ്? ദേഹി സംസ്ക്രിയമാണോ ദൃഷ്ട, ആത്മാവിന് സംസ്കാരം ഉണ്ടാകുന്നതായി ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നുവല്ലോ. ജീവന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് ആത്മാവിനെ ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത് എന്നാണ്. ദൃഷ്ട എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ, സ്മൃതികളിലും മറ്റും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. സംസ്കാരമെന്നും പറയുന്നുണ്ട്, ഷോഡശ സംസ്കാരം എന്നും മറ്റും പറയുന്നുണ്ട്. ഈ സംസ്കാരങ്ങളെല്ലാം ഇതിനു വേണ്ടി ആത്മാവിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഭാഗമായിട്ടാണ് സ്നാനാദികളെല്ലാം വരുന്നത്. സ്മൃതികളിൽ അങ്ങനെ പറയുമ്പോൾ ഇത്തരം ബാഹ്യക്രിയകൾ കൊണ്ട് ആത്മാവിന് സംസ്കാരം ഉണ്ടാകത്തില്ല എന്നിങ്ങനെ പറയുന്നു. പറയുന്നു അതിനെ നിഷേധിക്കുന്നു, അതും ശരിയല്ല. എന്തുകൊണ്ട്? ദേഹാദി സംഹതസ്യവ അവിദ്യ അവിദ്യാഗ്രഹീതസ്യ ആത്മന സംസ്ക്രിയമാണ്. പറയുന്നു ഈ ക്രിയകളൊന്നും കൊണ്ട് ആ പരമാത്മാവിൽ കൂടസ്ഥ ചൈതന്യത്തിൽ, ഈ ശരീരത്തിന് സാക്ഷിയായിരിക്കുന്ന ആത്മചൈതന്യത്തിൽ ഒരു സംസ്കാരവും സംഭവിക്കുന്നില്ല. പിന്നെ ആർക്കാണ്? ദേഹാദി സംഹതസ്യ, ദേഹാദികളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന, ദേഹം മനസ്സ് ഇന്ദ്രിയം ഇവയോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്ന അവിദ്യാഗ്രഹീതസ്യ ആത്മന, അവിദ്യ കൊണ്ട് ധരിച്ചിരിക്കുന്ന ആത്മാവ്, ജീവഭാവം അതാണ്. അവിദ്യ കൊണ്ട് ഇതാണ് ഞാൻ എന്ന് ധരിച്ചിരിക്കുന്നു ആ ആത്മാവ് ജീവൻ, അതിനാണ് സംസ്ക്രിയമാണത്വം, അതിനാണ് സംസ്കാരം സംഭവിക്കുന്നത്, അല്ലാതെ ആത്മാവിനെല്ലാം നടത്തും. അതായത് അഹം എന്നുള്ള രീതിയിൽ ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആ ജീവബോധം, ആ ജീവഭാവം, ആ ജീവഭാവത്തിനാണ് ഈ സംസ്കാരങ്ങളെല്ലാം വരുന്നത്. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നത് എന്താണ്? പ്രത്യക്ഷം ഹി സ്നാന ആചമനാദേർ ദേഹസമവായിത്വം. പ്രത്യക്ഷമായി നമ്മൾ കാണുന്നുണ്ട് സ്നാനം ചെയ്യുക, കുളിക്കുക, ആചമനം ചെയ്യുക, ഉപനയനം ധരിക്കുക, ഇതെല്ലാം എന്താണ്? ദേഹസമവായിയാണ്, ദേഹസംബന്ധിയാണ്. അപ്പൊ ദേഹത്തിൽ ഇതെല്ലാം കൊണ്ട് ശുദ്ധി വരുന്നു. ഈ ദേഹത്തോട് അഭിമാനിക്കുന്ന ആ ജീവൻ അപ്പോൾ കരുതുന്നു എന്താണ്? ഞാൻ ശുദ്ധനായി എന്ന് കരുതുന്നു. ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കുമ്പോൾ എന്ത് കരുതുന്നു? ദേഹത്തിൽ അഭിമാനിക്കുന്ന ജീവൻ പറയുന്നു ഞാൻ കുളിച്ചു എന്ന് പറയുന്നു. അപ്പൊ ആത്മാവല്ല അവിടെ കുളിക്കുന്നത്, ആത്മാവിൽ കുളിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ശുദ്ധി ഉണ്ടാകുന്നില്ല എന്നർത്ഥം. തയാ ദേഹ ആശ്രയ തസ്സംഹതയേവ കശ്ചിത് അവിദ്യയാ ആത്മത്വേന പരിഗ്രഹീത സംസ്കൃതിയത ഇതിയുക്തം. തയാ ദേഹാശ്രയ പറയുന്നു ഈ ശുദ്ധി ക്രിയകളെല്ലാം ദേഹത്തിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ നടക്കുന്നു എന്ന് പറയാം. തസ്സംഹതയേവ ആ ദേഹത്തോട് കൂടിച്ചേർന്നിരിക്കുന്നവൻ, തസ്സംഹതനായവൻ ആ ദേഹത്തോട് കൂടിച്ചേർന്നിരിക്കുന്നവൻ കശ്ചിത് കശ്ചിത് അവിദ്യയാ ആത്മത്വേന പരിഗ്രഹീത എന്നാണ്. അവിദ്യ കൊണ്ട് ഇതെല്ലാം ആത്മാവാണെന്ന് ഗ്രഹിച്ചിരിക്കുന്നവൻ, ദേഹം ഉൾപ്പെടെയുള്ളതാണ് ആത്മാവ് എന്ന് ഗ്രഹിച്ചിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? സംസ്കൃതി, അവൻ സംസ്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ദേഹത്തെ ആത്മാവാണെന്ന് ധരിച്ചിരിക്കുന്നവൻ ദേഹത്തെ ശുദ്ധിയാക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലാതെ ആത്മാവിന് ഇതുകൊണ്ടൊന്നും ശുദ്ധി ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ സ്മൃതികളെല്ലാം നിർദ്ദേശിക്കുന്ന ആ ശുദ്ധി ആത്മാവിന്റെ ശുദ്ധിയല്ല, ദേഹാഭിമാനിയുടെ ശുദ്ധിയാണ് അല്ല ജീവന്റെ ശുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. യഥാ ദേഹാശ്രയ ചികിത്സാ നിമിത്തേന ധാതു സാമ്യേന തത്സംഹദസ്യ തദ്ഭിമാനിന ആരോഗ്യഫലം അഹം ആരോഗ്യരീതി എത്ര ബുദ്ധിരുത്പദ്യതേ ഏവം സ്നാന ആചമന യജ്ഞോപവീതാദിന അഹം ശുദ്ധ സംസ്കൃത ഇതി എത്ര ബുദ്ധിരുത്പദ്യതേ സ സംസ്കൃതി. അത് തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നു. യഥാ ദേഹാശ്രയ ചികിത്സാ നിമിത്തേന, ചികിത്സിക്കുന്നത് ദേഹത്തിനാണ്, ശരീരത്തിനും മനസ്സിനും എല്ലാം ചികിത്സ വരും. എന്തുകൊണ്ട്? രോഗം വന്നതുകൊണ്ട്. രോഗം എങ്ങനെ വരുന്നു? ധാതു വൈഷമ്യം കൊണ്ട്. വാദം, കഫം, പിത്തം, ഇതാണ് മൂന്ന് ധാതുക്കൾ. ഈ ധാതുക്കളിൽ വൈഷമ്യം വരുമ്പോൾ എന്ത് വരുന്നു? ചികിത്സിക്കുന്നു. അതാണ് ദേഹാശ്രയ ചികിത്സാ നിമിത്തേന. ദേഹത്തെ, ശരീരവും മനസ്സും എല്ലാം ദേഹമാണ്. ഈ ദേഹത്തെ ആശ്രയിച്ച് ചികിത്സിക്കുന്നു. ആ ചികിത്സാ നിമിത്തമായിട്ട് എന്ത് ചെയ്തു? ധാതു സാമ്യം. ധാതു സാമ്യം വരുന്നു. തസംഹദസ്യ പറയുന്നു, ഈ ദേഹത്തോട് കൂടി ചേർന്നിരിക്കുന്ന ശരീരാഭിമാനിക്ക്, തത് അഭിമാനിന, ഈ ശരീരത്തിൽ അഭിമാനിക്കുന്നവന് ആരോഗ്യഫലം, അവന് ആരോഗ്യം, ആ ചികിത്സയുടെ ഫലമായി ആരോഗ്യം കിട്ടുന്നു. ആർക്ക്? ഈ ശരീരത്തിൽ അഭിമാനിക്കുന്നവന് ആരോഗ്യം കിട്ടുന്നു. കാരണം രോഗം വന്നത് ആത്മാവിനല്ല, ശരീരത്തിനാണ്. പക്ഷേ താനെന്താണ്? ആ ശരീരത്തിൽ അഭിമാനിച്ചിരിക്കുന്നു, താതാത്മ്യപ്പെട്ടിരിക്കുന്നു, അഭ്യസിച്ചിരിക്കുന്നു. അതുകൊണ്ട് താൻ രോഗിയാണ് എന്ന് കരുതുന്നു. അങ്ങനെ ഇരിക്കുന്നവന് ചികിത്സ ചെയ്ത് ശരീരത്തിൽ ധാതുസാമ്യം വരുമ്പോൾ ആരോഗ്യം ഉണ്ടാകുന്നു, രോഗം ഇല്ലാതാകുന്നു. അത് അനുഭവിക്കുന്നു അയാൾ. അഹം ആരോഗ്യരീതി, ഞാൻ രോഗമില്ലാത്തവനാണ് എന്ന് എത്ര ബുദ്ധിരുത്പദ്യതേ, അവിടെ ബുദ്ധി ഉണ്ടാകുന്നു. ഈ ശരീരത്തിൽ ബോധം ഉണ്ടാകുന്നു, ശരീരത്തിൽ രോഗമില്ലാതെ വരുന്നു. അപ്പൊ ശരീരത്തിൽ ബോധം ഉണ്ടാകുന്നു. അഹം ആരോഗ്യ, ഞാൻ രോഗമില്ലാത്തവനാണ്. അപ്പൊ രോഗം ഉണ്ടായതും ശരീരത്തിനാണ്, രോഗമില്ലാതായതും ശരീരത്തിനാണ്, ആത്മാവിനല്ല എന്നർത്ഥം. ഇതുപോലെയാണ് ഏവം സ്നാന ആചമന യജ്ഞോപവീതാദിന, സ്നാനം ആചമനം യജ്ഞോപവീതം കൊണ്ട് അഹം ശുദ്ധ, സ്നാനം കൊണ്ട് ഞാൻ ശുദ്ധനായി, സംസ്കൃത യജ്ഞോപവീതം കൊണ്ട് ഞാൻ സംസ്കരിക്കപ്പെട്ടു. ഇത് എത്ര ബുദ്ധിരുത്പദ്യതേ, അങ്ങനെ ആർക്കാണോ ബുദ്ധി ഉണ്ടാകുന്നത് ശരീരാഭിമാനിക്ക്, സസംസ്കൃതിയതേ, ആ ശരീരാഭിമാനിയായിരിക്കുന്ന ജീവനാണ് സംസ്കരിക്കപ്പെടുന്നത്, അല്ലാതെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന പ്രത്യേക ആത്മാവല്ല. ശരീരത്തിൽ ആന്തരികമായിരിക്കുന്ന ആത്മാവിന് ശുദ്ധിയും സംസ്കാരവും യജ്ഞോപവീതാദി സംസ്കാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. സച്ച ദേഹേന സംഹത ഏവ, ആരാണോ ഞാൻ സംസ്കരിക്കപ്പെട്ടു യജ്ഞോപവീതം കൊണ്ട്, ഞാൻ കുളിച്ചത് കൊണ്ട് ശുദ്ധനായി എന്ന് കരുതുന്ന ആരാണ്? സച്ച ദേഹേന സംഹത ഏവ, ഈ ദേഹവുമായിട്ട് സംഹതം, കൂടിച്ചേർന്നിരിക്കുന്നവനാണ്. തേനേവ ഹി അഹം കർത്ര അഹം പ്രത്യയ വിഷയേന പ്രത്യയിന സർവാ ക്രിയാ നിർവർത്തിയന്തേ. തേനേവ ഹി അഹം കർത്ര, അഹം എന്ന് അഹങ്കരിക്കുന്നവൻ, അവനാണ് അഹം കർത്ര. അഹം കർത്തൃ എന്ന് പറയുന്നതിന്റെ തൃതീയം അഹം കർത്ര, അഹം എന്ന് അഹങ്കരിക്കുന്നവൻ, ഈ ശരീരത്തിൽ അഹങ്കരിക്കുന്നവൻ, ശരീരത്തിൽ അഹം എന്നുള്ള ബോധമുള്ളവൻ. പ്രത്യയിന പ്രത്യയമുള്ളവൻ, ഞാൻ അഹങ്കരിക്കുന്നു ഞാൻ എന്ന് ബോധമുള്ളവൻ. പ്രത്യയം ബോധം, പ്രത്യയ ബോധമുള്ളവൻ. പ്രത്യയിന തൃതീയൻ, അഹങ്കരിക്കുന്ന പ്രത്യയ, ഞാൻ എന്നുള്ള ബോധമുള്ളവൻ. അവനെന്താണ്? അഹം പ്രത്യയ വിഷയേണ, അഹം എന്നുള്ള ബോധത്തിന് വിഷയമായിരിക്കുന്നവൻ. അഹമെന്ന് നമ്മൾ ആരെയാണോ അറിയുന്നത്, ഞാനെന്ന് ആരെയാണോ അറിയുന്നത്, തേനൈവ അവൻ എന്നർത്ഥം. അപ്പൊ തേന എന്നുള്ളതിന്റെ വിശേഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അഹം കർത്ര അഹം പ്രത്യയ വിഷയേണ പ്രത്യയിന, ഞാൻ എന്ന് ആരെയാണോ അറിയുന്നത്, ആരാണോ ഞാനെന്ന് അഹങ്കരിക്കുന്നത്, ആർക്കാണോ ഈ ഞാനെന്നുള്ള ബോധം ഉള്ളത്, അവൻ എന്ത് ചെയ്യുന്നു? സർവക്രിയ നിർവർത്തിയന്റെ, സർവക്രിയകളും അവനാണ് ചെയ്യുന്നത് എന്നർത്ഥം. ആത്മാവല്ല, അഹംബോധമുള്ളവനാണ് അഹങ്കരിക്കുന്നത്. അവനാണ് സർവപ്രവൃത്തികളും ചെയ്യുന്നത്, അവനാണ് സ്നാനം ആചമനം യജ്ഞോപവീതമെല്ലാം. അത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇതിനൊന്നും ആത്മാവുമായി യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. അതുകൊണ്ട് ആ തരത്തിലും മോക്ഷം സംസ്കാരിയുമല്ല, ആത്മാവിനെ സംസ്കരിക്കുന്നില്ല ആരും എന്നാണ്. തദ്ഫലം ച സ ഏവ അശ്നാദി, ഈ ശുദ്ധിയുടെ സ്നാനത്തിന്റെ ഫലം, സംസ്കാരത്തിന്റെ ഫലം, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? സ ഏവ അഹങ്കരിക്കുന്നവൻ, ആ ജീവൻ തന്നെ അശ്വനാദി അനുഭവിക്കുന്നു എന്നാണ്, അല്ല ആത്മാവല്ല എന്നാണ്. അപ്പൊ ആത്മാവിൽ ഒരു സംസ്കാരമില്ല. ഷോഡശ സംസ്കാരങ്ങളെല്ലാം വിധിച്ചിരിക്കുന്നവർക്ക് ഈ ശരീര അഭിമാനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആത്മാവിന് വേണ്ടി സംസ്കാരങ്ങളൊന്നും വിധിച്ചിട്ടില്ല എന്നത്. അതെങ്ങനെ അറിയാം? അതിന് ശ്രുതി എന്ന കാര്യം പറയുന്നുണ്ട്. എന്താണോ, തയോരന്യഹ വിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യോ അഭിചാകശീതി ഇതി മന്ത്രവർണ. ഇക്കാര്യം ശ്രുതിയിൽ വളരെ വ്യക്തമായി പറയുന്നു. ഒരു വൃക്ഷത്തിൽ സമാനം വൃക്ഷപരിഷസ്വജാതേ, ഒരു വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നു എന്നർത്ഥം. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൽ രണ്ട് പക്ഷികളുണ്ട് എന്നാണ്. അത് മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്. ദ്വാ സുപർണ സയുഖ സയ സജായ എന്ന് തുടങ്ങുന്ന മന്ത്രം അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി തയോരന്യ വിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യോ അഭിജാകശി എന്ന് പറയുന്ന മന്ത്രത്തെയാണ് ഇവിടെ പറയുന്നത്. ഒരേ ഒരു വൃക്ഷം കാണുന്നുണ്ട്, ഈ ശരീരമാണ് ആ വൃക്ഷം. ആ വൃക്ഷത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നു. തയോഹോ അന്യഹ, ആ രണ്ട് പക്ഷികളിൽ ഒരുവൻ. വിപ്പലം സ്വാദു അത്തി എന്നാണ്. വിപ്പലം കർമ്മഫലം, കർമ്മഫലം ആയിരിക്കുന്ന എന്താണ്? സുഖദുഃഖങ്ങൾ. അത് സ്വാദു അത്തി, അതിൽ സുഖത്തെ സുഖത്തെ സ്വാദോടെ ഭക്ഷിക്കുന്നു. ഇവിടെ സുഖത്തെ ഉദ്ദേശിച്ച് പറയുന്നു. ആ കർമ്മഫലമായി വരുന്ന സുഖത്തെ അവൻ സ്വാദോടെ ഭക്ഷിക്കുന്നു. അത് ഒരു പക്ഷി. അന്യഹ, ഇനി മറ്റൊരു പക്ഷിയുണ്ട് അതേ വൃക്ഷത്തിൽ തന്നെ. അനശ്നൻ, ഒന്നും ഭക്ഷിക്കുന്നില്ല. അഭിചാകശീതി, അവനെന്ത് ചെയ്യുന്നു? ദ്രഷ്ടാവായിരിക്കുന്നു. ഈ മറ്റു പക്ഷി ഭക്ഷിക്കുന്നത് കണ്ട്, മറ്റു പക്ഷി കർമ്മഫലത്തെ അനുഭവിക്കുന്ന കണ്ടുകൊണ്ട് അവനിരിക്കുന്നു. അഭിചാകശീതി എന്ന് വെച്ചാൽ സ്വയം പ്രകാശിക്കുന്നു, ശോഭിക്കുന്നു. അവൻ ഈ ദുഃഖങ്ങളൊന്നും സ്പർശിക്കുന്നില്ല എന്നാണ്. ശോഭിക്കുന്നു അവൻ എന്നർത്ഥം. എന്നുവെച്ചാൽ അവൻ ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല എന്നർത്ഥം. അതാരാണ്? ഈ ഒരു വൃക്ഷത്തിലിരിക്കുന്ന രണ്ടു പക്ഷി. കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആര്? ജീവൻ. ഈ ശരീരത്തിൽ അഭിമാനിച്ച് അഹം അഹം എന്നിങ്ങനെ ഞാൻ ഞാൻ എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ജീവനാണ് കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നത്. അസ്മാ ജീവസാക്ഷി, ആ പ്രത്യേക ആത്മാവ് അത് ഈ ഫലത്തെ അനുഭവിക്കാതെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, ശോഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഉപനിഷത്തിൽ പറയുന്നു. അപ്പൊ ഈ വൃക്ഷമാകുന്ന ശരീരത്തിൽ തന്നെ ഈ രണ്ട് പക്ഷികളും ഇരിക്കുന്നു. ഒന്ന് ജീവഭാവത്തിലിരിക്കുന്നു, ഒന്ന് തന്നെ അത് തന്നെ സാക്ഷിഭാവത്തിലിരിക്കുന്നു. ഒന്ന് തന്നെ രണ്ട് പക്ഷികളുടെ രൂപത്തിൽ ഇരിക്കുകയാണ്. ആ ജീവഭാവത്തിലിരുന്നു കൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, ആ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു. അതിനാണ് ശുദ്ധി വരുന്നത്, അശുദ്ധി വരുന്നത്, സംസ്കാരം വരുന്നത്, സംസ്കാരഹീനത വരുന്നത് എല്ലാം ആ ജീവനാണ്. അതേസമയം അവിടെ തന്നെ ഇരിക്കുന്ന ആ ജീവസാക്ഷി പ്രത്യേകാത്മാവ് അത് സുഖദുഃഖങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടാതെ ഇതിനെല്ലാം സാക്ഷിയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മന്ത്രവർണ, ഈ മന്ത്രഭാഗത്തിൽ നിന്നും ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. അത് തന്നെ കഠോപനിഷത്തിലും പറയുന്നു. ആത്മീന്ദ്രിയ മനോയുക്തം ഭോക്ത ഇത്യാഹുർ മനീഷിന. ആത്മാ ഇന്ദ്രിയ മനോയുക്തം, ആത്മാ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിനോടെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ഭോക്ത എന്നാണ്. ആത്മാവ്, അതായത് ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ഈ മൂന്നിനോടും കൂടി ചേർന്നിരിക്കുന്ന ചൈതന്യം, അതെന്താണ്? ഭോക്ത ഇത്യാഹുർ മനീഷിന വിവേകിന എന്ന് വിവേകികൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് ഈ സംസാരം ബന്ധമോക്ഷങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ ഭോക്താവാണ്, ഈ ജീവനാണ് എന്നർത്ഥം. ശരീരാഭിമാനിയാണ്, ശരീരത്തോടും മനസ്സിനോടും ബുദ്ധിയോടും താതാത്മ്യപ്പെട്ടിരിക്കുന്ന ചൈതന്യമാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടെന്താണ്? സംസ്കാരിയമല്ല മോക്ഷം. ഇതിനെ സംസ്കരിച്ചാൽ മോക്ഷം ഉണ്ടാകത്തില്ല എന്നർത്ഥം. തഥാ, അതുപോലെ എന്താണ് ചേതാശ്വത ഉപനിഷത്തിൽ പറയുന്നുണ്ട്? ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേത കേവലോ നിർഗുണസ്ഥ ഇതി എന്നും പറയുന്നുണ്ട്. എന്താണ് ഏകോ ദേവ? ഒരേ ഒരു ദേവൻ, ആ പരമാത്മാവ്, ഏകനായിരിക്കുന്ന ആ ദേവൻ, ആ പരമാത്മാവ് സർവഭൂതേഷു ഗൂഢ, സർവഭൂതങ്ങളിലും സർവപ്രാണികളിലും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഗൂഢമായി സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്നു എന്നർത്ഥം. ആത്മാവ് സർവ പ്രാണികളുടെയും ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു? നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത എന്ന് പറഞ്ഞിരിക്കുന്നു ഗീതയിൽ. നാഹം പ്രകാശ സർവസ്യ, അത് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് പ്രകാശിക്കുന്നില്ല എന്നർത്ഥം. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത, എന്റെ യോഗമായാൽ എന്റെ തന്നെ ഐശ്വര്യമായിരിക്കുന്ന മായ, യോഗം ഐശ്വര്യം, യോഗമായ ഐശ്വര്യമായിരിക്കുന്ന മായ. മായ എന്ന് പറയുന്ന ഈശ്വരനെ ബന്ധിക്കുന്നതെല്ലാം മറിച്ച് ഈശ്വരന്റെ ഐശ്വര്യമാണ്. ആ ഈശ്വരന്റെ ഐശ്വര്യമായിരിക്കുന്ന മായയാൽ സമാവൃതനായിരിക്കുന്നു, ചുറ്റപ്പെട്ടിരിക്കുന്നു. ആര്? അയം മൂഢ പറയുന്ന ഈ മൂഢന്മാർ, ഓരോ മൂഢന്മാരും മോഹിതൻ, മൂഢൻ എന്ന് വെച്ചാൽ മോഹിതൻ, മോഹിതൻ എന്ന് വെച്ചാൽ വിവേകം നഷ്ടപ്പെട്ടവൻ, ആത്മബോധം നഷ്ടപ്പെട്ടവൻ, അവനാണ് മൂഢൻ. ഓരോ മൂഢന്മാരും എന്ന് വെച്ചാൽ ഓരോ ജീവന്മാരും മോഹിതന്മാരായിരിക്കുന്നു. മൂഢോയം നാഭിജാനാദി, ഈ പ്രത്യക്ഷമായി കാണുന്ന ഈ ജീവലോകത്ത് കാണുന്ന ഓരോ ജീവന്മാരും എന്താണ്? ന അഭിജാനാദി എന്ന് അഭി പ്രത്യേക അന്തരാത്മാവായി ന ജാനാദി അറിയുന്നില്ല എന്നാണ്. തന്റെ സ്വരൂപമായി തന്റെ അന്തരാത്മാവായി പ്രത്യക്ഷമായി അറിയുന്നില്ല. ആണ് നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാദി മാം ഏഭ്യ പരം അഭിയം. മാം എന്നെ പറയുന്നു. എങ്ങനെ? ഏഭ്യ പരം, ഇതിനെല്ലാം പരമായിരിക്കുന്ന, നാശരഹിതമായിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനെല്ലാം ഉപരി നശിക്കാത്ത സ്വഭാവത്തോടുകൂടിയിരിക്കുന്ന എന്നെ ഈ മൂഢന്മാരൊന്നും അറിയുന്നില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? യോഗമായ സമാവൃതനായിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൂഢ എന്ന് പറയുന്നത്. അപ്പൊ സർവപ്രാണികളുടെയും ഹൃദയദേശത്ത് ഗൂഢനായിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു ഈ പരമാത്മാവ്. മൂഢന്മാരതിനെ അറിയുന്നില്ല. ബാഹ്യമായി ഈശ്വരനെ അന്വേഷിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു. അതാണ് മൂഢത്വം എന്ന് പറയുന്നത്.